கூட்டுக்கூடம் மலையாளம் 104.6 கரும் கேட்டான்.
നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസിലൻഡിലെ മിനിസ്റ്റർ പ്രിയങ്ക രാധാകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നോർത്ത് പറവൂർ സ്വദേശികളായ ഉഷ രാധാകൃഷ്ണൻ്റെയും രാമൻ രാധാകൃഷ്ണൻ്റെയും ഇളയ മകൾ. ജനനം ചെന്നൈയിൽ. മാതാപിതാക്കൾക്കൊപ്പം സിംഗപ്പൂരിൽ വിദ്യാഭ്യാസം. ഉപരിപഠനത്തിനായി ന്യൂസിലൻഡിലേക്ക് വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ. 2006 ലേബർ പാർട്ടി മെമ്പറായി. തുടർന്ന് 2017 മോങ്കുക്കാക്കി എം പി ആയി. 2020 മന്ത്രിയായി. ഇപ്പോൾ പാർട്ടിയിൽ 15-ാം സ്ഥാനം.
മിനിസ്റ്റർ 4 വകുപ്പുകളുടെ ചുമതലയാണ് ഇവിടെ ഉള്ളത്. 1 മിനിസ്റ്റർ ഫോർ കമ്മ്യൂണിറ്റി ആൻഡ് വോളണ്ടറി സെക്ടർ. 2 മിനിസ്റ്റർ ഫോർ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ ആൻഡ് എത്നിക് കമ്മ്യൂണിറ്റീസ്. 3 മിനിസ്റ്റർ ഫോർ യൂത്ത്. 4 മിനിസ്റ്റർ ഫോർ ഡിസബിലിറ്റി ഇഷ്യൂസ്. കൂടാതെ മോങ്കുക്കാക്കി ഇലക്ട്രേറ്റിന്റെ എം പി കൂടിയാണ് മിനിസ്റ്റർ. മിനിസ്റ്ററുടെ പുതിയ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. വെൽക്കം ടു യുവർ ഷോ മിസ്റ്റർ പ്രിയങ്ക രാധാകൃഷ്ണൻ.
നമസ്കാരം സിന്ധു, വളരെ നന്ദി.
മിനിസ്റ്റർ, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഒരു ഇൻക്ലൂസീവ് അപ്രോച്ചായിട്ടാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിയുടെയും ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഇപ്പോൾ അത് ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് പല രാജ്യങ്ങളിലും സെൽഫ് ഇൻട്രസ്റ്റ്, സ്വകാര്യ താല്പര്യങ്ങൾക്കും തെറ്റിദ്ധാരണകളുടെ പേരിലും ഒരു ഹേട്രഡ്, ഒരു വെറുപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് കൊണ്ട് എന്ത് നല്ല മാതൃകകൾ, ഗുഡ് ലെസൺസ് യു ക്യാൻ ഷെയർ ടു ദ വേൾഡ്?
അത് പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ രാജ്യത്തെ ഈ ന്യൂസിലൻഡിൽ ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് ആണ് ഇവിടെ താമസം. വി ഹാവ് ഓവർ 213 എത്നിക് കമ്മ്യൂണിറ്റീസ്. പിന്നെ നമ്മളെല്ലാവരും 160 ലാംഗ്വേജസ് ആണ് ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ വി ബിലോങ് ടു ഡിഫറെൻറ്റ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റീസ്, ഡിഫറെൻറ്റ് അബിലിറ്റീസ് ആൻഡ് ഡിസബിലിറ്റീസ്. വി ആർ ഇൻക്രെഡിബ്ലി ഡൈവേഴ്സ് ആസ് എ നേഷൻ. And it's something social cohesion. Oru yan associate minister aanu of MSD. Appo aa portfolio il yan oru work program lead cheyidittunde, and that is social cohesion. Something that we shouldn't take for granted in New Zealand. Generally, if you look internationally, we have a pretty high level of social cohesion, but we don't want to take it for granted. So we've initiated a piece of work to look at ide engine strengthen cheya New Zealand. So we worked with different community, with different sectors, so virtually every sector across New Zealand, to look at what, you know, based on Titiriti or Waitangi, what does social cohesion mean for us as a nation? How do we take steps to strengthen this? What are the various things? And we all have a role to play. Njangalke ellarkum ee rajyathode, you know, we have a duty to really play a role and to strengthen cohesion. So what does that look like? So that's one thing that we've done domestically.
Excellent.
Part of it is also in ensuring that when we have such diversity, that we take steps to bring down barriers, to remove barriers, so that we understand each other better. We also need to get to a place where we can, we'll have different views. We're not all going to agree on everything. Pakshe namukku ee disagreement varumbol, we need to be able to debate it in a way that is constructive and respectful. How do we get healthy? Adu shiriyana. How do we get to that point as a society here? So that's some of the work that we're doing.
Oru common ground ethunnaanu parayunnathu.
Common ground etto chelappo ettilla, because we may not agree at the end. Pakshe aa process of debating adu ingeneyana namukku respect kodi How do we do it in a way that doesn't pull the other person down and doesn't get to a point of hate? Pinne March 15th, 2019, a terrorist attack in Christchurch, Namade mosques. In fact, we had someone from Kerala who was part and lost her life in that attack as well. So people from across different ethnicities, and it was a targeted event or terrorist attack onto a certain group, a Muslim community here in New Zealand. So in the aftermath of that, we took a number of steps to both strengthen cohesion, but also to stamp out and eliminate violent terrorism. One of the things that we saw in the course of that was the fact that that terrorist attack was live streamed for 17 minutes on a social media platform, something that we haven't seen globally prior to that. Appa adhinu shesham, Jacinda was the prime minister at the time. Within 2 months after that attack happened, she worked with the French president, Macron, to hold what is now known as the Christchurch Call. That is a call to different governments to come together, social media platforms, to stop this from happening ever again. To stop... Adhinu shesham, after it was started in 2019 itself, that has grown to encompass a number of different governments, number of different social media companies that have come and joined the Christchurch Call to put in place different rules to stop this from happening, from being broadcast, from terrorist attacks and violent extremism from being broadcast on social media platforms. So that is one way in which we've taken a significant step to take that message of standing against hatred, standing for inclusion on a global scale.
Great. Minister, voluntary sector and ethnic communities in Chumdala Vahikinalana. ഞങ്ങളെ പോലെയുള്ള മലയാളം എഫ് എം പോലെയുള്ള കമ്മ്യൂണിറ്റി എഫ് എമ്മിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രസക്തി ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ?
തീർച്ചയായിട്ടും. അപ്പൊ എനിക്കുണ്ടായിരുന്നു ഒരു റേഡിയോ ചാനൽ, പ്ലാനറ്റ് എഫ് എം, കുറച്ച് കൊല്ലങ്ങളെ മുമ്പേ, പണ്ട് കാലത്ത് സ്റ്റോറീസ് ആണ് ഇതിപ്പോ. ആൻഡ് ദാറ്റ് വാസ് കോൾഡ്, അത് പേര് മറന്നു കേട്ടോ. It was so long back that I forgot what it was called. Brilliant. But anyway, namukku Labour MPs aayittu oru channel undayirunnu. Every week we would, you know, take on a different topic and talk about different political issues, so that if people were read endo aayirunnu adu adinte peru. Anyway, it'll come back to me. So we used to use Planet FM as a community access radio station because we know that many of our communities access their information, news and entertainment through community radio. So that is something...
Debates are no kurdalin cheyidondirunnu.
Debates, chalapo debates are no, but vere vere topics aayittu we used to invite presenters. So we'd invite people to come and have a conversation about different things. Chelapo vere MPs aayirkum, chelapo experts in a particular field, just to just whatever's topical at that point in time. So it's a good way to reach our communities. Pinne vere languages alum undallo programs like ours, like yours, to reach specific community groups. So I think it's an important platform for people to access information, news,
network,
entertainment, network. That's right. So for my vision as the Minister for the Community and Voluntary Sector has always been to strengthen the sector. This is the sector that I come from prior to entering Parliament. Yanum was a social worker in Parliament in Mumbai. Entry in Mumbai. So I understand the need to strengthen the sector, both from a point of view of volunteering. Here in New Zealand, over 50% of New Zealanders volunteer. That's pretty high. And that, I believe, is a significant contribution to our society and our economy. അപ്പോ അതെങ്ങനെയാ സ്ട്രെങ്തൻ ചെയ്യുക? ഹൗ ഡു വി സപ്പോർട്ട് ഓർഗനൈസേഷൻസ് ടു ബെറ്റർ മാനേജ് വോളണ്ടിയേഴ്സ്? അപ്പൊ അവിടെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ വി ഹവ് ടേക്കൻ ടു സ്ട്രെങ്തൻ വോളണ്ടിയറിംഗ്, വെദർ ദാറ്റ്സ് അറൌണ്ട് ഗൈഡ് ലൈൻസ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ദാറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ യു ആസ് വെൽ. ഇറ്റ്സ് ബീൻ അപ്ഡേറ്റഡ് റീസെന്റ്ലി. ഇറ്റ്സ് ഓൺ വി വർക്ക്ഡ് വിത്ത് വോളണ്ടിയറിംഗ് ന്യൂസിലൻഡ് ഓൺ ദാറ്റ് പീസ് ഓഫ് വർക്ക്. ഓൾസോ ലുക്കിംഗ് അറ്റ് ഹൗ ഡു വി സ്ട്രീംലൈൻ ഫണ്ടിംഗ്. You know, funding and accessing funding has always been an issue. Enikku ormendu njan community sector la work cheyumbol, the work that I used to do to access funding for the organization, it used to take up a lot of my time, really trying to find out different grant funding options. How do you access government funding for contracts when you're looking at it from a social work point of view as well? So there's been a lot of work that we've done to streamline that funding and to make it easier for people to find grant funding and to make it more flexible as well. So a few things that we've done to strengthen the sector.
അത് അറിഞ്ഞത് വളരെ നല്ല കാര്യം. കാരണം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഈ മലയാളം എഫ്എമ്മിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും 100% വോളണ്ടിയർ വർക്ക് ആണ്.
അത്
ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ് തന്ന അഡ്വൈസ്. പിന്നെ മിനിസ്റ്ററുടെ വേറൊരു സെക്ടറാണ് ഫാമിലി വയലൻസ് ആൻഡ് സെക്ഷൽ വയലൻസിലെ സർവൈവേഴ്സിനെ. ഒരു എത്നിക് കമ്മ്യൂണിറ്റിയുടെ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആ ഒരു സെക്ടറിൽ?
തീർച്ചയായിട്ടും. ആൻഡ് ദാറ്റ് ഈസ് എ പ്രിവിലേജ് ഫോർ മീ, ബിക്കോസ് ഞാൻ തുടങ്ങിയപ്പോ ജോലി തുടങ്ങിയപ്പോ ന്യൂസിലൻഡിൽ ആ സെക്ടറിലായിരുന്നു ശക്തി. ഐ വർക്ക്ഡ് ഫോർ ക്ലോസ് ടു 7 years, എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് എത്നിക് വുമൻസ് റെഫ്യൂജ്, അത് ബേ ഓഫ് പ്ലെന്റിയിലായിരുന്നു. അപ്പൊ ആ കാലത്തില് ഓക്ലൻഡിലായിരുന്നു ശക്തിയുടെ പ്രസൻസ് ലാർജ്ലി. റെഫ്യൂജിസം ഓക്ലൻഡിലായിരുന്നു, ക്രൈസ്റ്റ് ചേർച്ചിലും ഉണ്ടായിരുന്നു ഒരു റെഫ്യൂജ്. പിന്നെ വേറെ സ്ഥലത്തില് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെയാണ് തുടങ്ങിയത് ആ ഓർഗനൈസേഷൻ തുടങ്ങിയത്. പക്ഷെ നമ്മുടെ മൈഗ്രന്റ് കമ്മ്യൂണിറ്റി ഇപ്പോ ഓക്ലൻഡിലാണ് മജോറിറ്റി, പക്ഷേ എല്ലാ റീജിയനില് ഉണ്ടാവും. ഇനി ഞാൻ നേപ്പിയറിൽ പോയപ്പോ ഈ ഇടയ്ക്ക് ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് അവിടെ ഒരു 60-65 എത്നിസിറ്റീസ് ഉണ്ട് റെപ്രസെന്റഡ് ആ സ്ഥലത്ത് മാത്രം. അപ്പോ ആ കമ്മ്യൂണിറ്റീസ് ഹാവ് സ്പ്രെഡ്, ദേ കണ്ടിന്യൂ ടു സ്പ്രെഡ്. അപ്പോ ഈ നീഡ് ഉണ്ട്, വേറെ സ്ഥലത്തിലും ഉണ്ട് നീഡ്. അപ്പോ ഞാൻ ബേ ഓഫ് പ്ലെന്റിയിൽ പോയപ്പോ ഒരു ഡ്രോപ്പ് ഇൻ സെന്റർ ആയിരുന്നു അവിടെ മാത്രം. ആൻഡ് ദെൻ സോ ഐ വാസ് ആക്ച്വലി ഹയർഡ് ടു റിവൈവ് ദാറ്റ് സെന്റർ, ടു സ്റ്റാർട്ട് ദ ഫണ്ടിങ് സ്ട്രീംസ്, ടു യു നോ ടു ഗെറ്റ് ഫണ്ടിങ് ഫോർ ദി ഓർഗനൈസേഷൻ ദേ. പിന്നെ വോളണ്ടിയേഴ്സ് വന്നു ആ സെന്ററിലേക്ക്. സോ ടു സ്റ്റാർട്ട് എ ടീം ഓഫ് വോളണ്ടിയേഴ്സ്, ദെൻ ടു ഹയർ സ്റ്റാഫ്, ആൻഡ് ദെൻ ടു സ്റ്റാർട്ട് അപ്പ് ആൻ എത്നിക് വുമൻസ് റെഫ്യൂജ് ദേ. അപ്പോൾ ഈ ഇഷ്യൂ വളരെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് ഇൻ ദാറ്റ് സെൻസ്, ബിക്കോസ് ഐ ഹാവ് വർക്ക്ഡ് in this field, and this is what's led me to stand for parliament as well. So now to be the associate minister for social development, and in my delegations I lead all the work that MSD does when it comes to family and sexual violence. I was able to start a particular work stream focusing on this issue within ethnic communities as well. There was budget, I think it was in budget 22, where there was funding allocated specifically to start addressing this in ethnic communities. Okay. And that work is starting now.
Great.
So it's a sense of privilege for me that I've been able to, with both of those portfolios, address an issue that I've worked in for most of my work life prior to entering parliament. Recently, I attended the launch of an ethnic communities network that is a network that's established by government. So Tipuna Onui is the collective group of 10 government agencies that we've brought together to address this issue. They've started an ethnic communities network. So Namare Alkar working in our communities on this issue of family violence, advising government to make changes in this space. Pine in the ministry, in MSD, we've started an ethnic communities team that can work within MSD on this particular project as well. So angane there are quite a few steps that we've taken to start addressing this issue for our communities. And I contrast that with the time that I worked in the public service, where I was trying to get at that point under a national government, trying to get the ministry to move on issues, because violence manifests differently. You know, there are different tools of power and control that are used within our community as opposed to a different community. So you have to understand the difference there to be able to address it. And there was no appetite for any movement. So for me, it's a sense of pride to be part of a government that has actually moved on an issue that is an absolute scourge on our society and exists within our community as well.
Eppozhengilum, as a minister, have you felt proud about the Indian citizens' contribution?
Of course. Our Indian community is, you know, close to 5% of New Zealand's population. A diverse community our Indian community. So contributions across virtually every sector, whether it's across society, sports, the economy. 2019 report it was commissioned by the Waitakere Indian Association and partly funded by the Ministry of Ethnic Communities. Our report it outlines quite clearly that just in that year the contribution of the Kiwi Indian community was 10 billion to New Zealand's economy. That is considerable. And so, you know, that just that one contribution is significant. And then, of course, there's contributions across various sectors and to society more broadly as well. But that same, so I've always felt proud of the contributions that our ethnic communities more broadly are making to New Zealand as well. But I also recognize that to make things fairer for our community. So that same report showed that we need to pay members from our community fairly for the work that they're doing, because it's not commensurate with their Pakeha brothers and sisters, for example. So we're not paid, there's a pay gap when it comes to people
pay
from different...
Pay parity,
are there pay gap? If you look at comparable work between different ethnic groups, there's a gap that exists, and that's work that I've committed to doing as the Associate Minister for Workplace Relations and Safety. Made an announcement around pay transparency. We're looking at how we could also address pay gaps for different ethnic community groups. If we do that, New Zealand will be the first country in the world that actually looks at that as well. So we have to do that. We know that there are so many stories. Namade new migrants, they are very well qualified. We all know somebody who's been in that position. So being able to address that as well, more broadly in terms of mindset changes, to value our diverse communities, that is also work that we need to do a bit more of. So very proud of the contributions of our communities and want to work to ensure that things are fairer for us more broadly as well.
Minister Priyanka, kainyoru 6 kollatholamayi Mongukkakkide MP aanu. Aa electorateyayittu valare chernu pravarthikkunna oral ennulla nilayil endokkeyaanu avarude concerns endengilum feel cheyittundo? What are your plans to address those concerns, if you have any?
Yeah, so Mongukkakke is a reasonably central electorate in Auckland. Like every other part of Auckland, namakku growth kaana various electorates. Po ee Mongukkakkeyilum we're seeing population increase. We need to ensure that our infrastructure keeps up with the growth in population. That means we need to make sure that we have houses for everybody. Namake, New Zealand-wide, we have a housing shortage, and we've had that for a number of years due to successive governments not investing the way that they should have. So just in the last 6 years that we've been in office, we've seen an increase of 700 public homes in this electorate alone, in my electorate alone, with 700 more on the way. So we have to keep building so that people have a warm, dry, affordable home to stay in. Transport is a big issue across Auckland and in my electorate as well. So ensuring light rail goes ahead, that will go through Onehunga, which is part of the Mongukkakke electorate. What we want to do more broadly across Auckland is to build a public transport network that will get people across in a way that's efficient, that's effective, and that you see in most metro cities in the world. So, we haven't invested over 30 years or so in the way that we should have. So if we keep kicking the can down the road, we'll never get there. So transport is an issue housing is an issue, ensuring that we build communities. So as we build homes and transport hubs, that we build them close to each other so that people have the option of walking to places if they want to. But also ensuring that namde parks, green spaces unda, because we can't then build over everything. We need to make sure that we also have some green spaces. Exactly right. We need to ensure that that also happens. So creating communities that are livable, communities that are inclusive, all of those are issues for us across New Zealand and issues in my electorate as well.
നല്ല കാര്യങ്ങളാ പ്ലാൻസിലുള്ളതെന്ന് കേൾക്കുന്നത് സന്തോഷം. അതിന് അതിനോടൊപ്പം തന്നെ ചോദിക്കട്ടെ, തിരഞ്ഞെടുപ്പ് വരുന്നു, മുന്നോട്ടുള്ള മിനിസ്റ്ററുടെ പ്ലാൻസ് എന്തൊക്കെയാണ്, മിനിസ്റ്ററുടെ പാർട്ടിയുടെ പ്ലാൻസ് എന്തൊക്കെയാണ്?
So currently, I mean, we are 2.5 weeks out from an election. Mm. Polls will open on Monday, on the 2nd of October. Mm. One of the top issues that gets raised with us, with me, is cost of living. It is difficult for many when you go to the supermarket, for example. The cost of, you know, cost of prices of things have gone up globally. It's a global issue. New Zealand's not immune to it. And people are struggling at the moment. So we've got a 10-point cost of living plan to help ease that for, mm-hmm. for New Zealanders, for families here. Things like dental care is a massive issue. When I was a dentist in India, I know many people do that as well. And then it's going to be quite expensive. But what we want eventually is universal free dental care. We'll start that with under 30s, because we know that it's in your 20s when tooth decay sets in and things like that. And if you can't afford to address it, then it just keeps getting worse and more expensive. So that's part of our plan. Medicines used to have a prescription fee of $5.
$5, yeah.
It used to be $3. It was increased by the previous government to $5. And it was basically a charge on every medication.
Prescription.
So, yeah, every prescription. So that adds up for people. And that is an initiative that we put in place in the budget this year, so mm-hmm. May this year. And I get a fair bit of positive feedback from my local pharmacies about families just being able to afford medicines mm-hmm. now, because they don't have to pay that additional fee. And especially if you need a number of medicines, then that fee increases cumulatively as well. It also levels the playing field for pharmacies. Many pharmacies in New Zealand are owned by people from ethnic communities as well. So many of them were actually absorbing the cost of the $5 if families, in my electorate, I've spoken to a few that have said that they were absorbing the cost so that families could actually access the medicines that they needed. They don't have to do that anymore, because we're leveling the playing field. It's not just the large offshore owned pharmacies that can now waive the $5 prescription fee. It's waived for everybody. And it also helps with the health system further down the track. Making public transport free or half price for those under 25 will be a saving for many. Mm-hmm. Boosting working for families by $25 a week will be a welcome injection of money for many families as well. Taking GST off fruit and vegetables as well to encourage healthy eating and making that cheaper for people. So it's a package that we're putting together to help ease the cost of living pressures that many are facing at the moment. So that's some of what we have said we'll do. The main thing to take away is that when we took office, we talk about it, and sometimes people say, oh, it's been 6 years, why do you still talk about the underinvestment that you inherited? Because that was our starting point. And we've invested in health, we've invested in housing, we've delivered 13,000 more public homes than when we took office. By contrast, National left us with 1,500 fewer homes than when they took office 9 years before that. So there's a track record there. Mm. We want to keep investing in the services that all of us need to use at some point, housing, health, education for our children, and also invest in people through the cost of living measures, for example. But in order to continue doing that, we've got to come back. We've also got the parent visa that we recently committed to. That is a 10-year multiple entry visa for parents and grandparents. That will make a huge difference to migrant communities particularly. Absolutely. And many of them have been asking for that for a very long time. So things like that. The final point that I'll make on this, that a number of people I speak to don't realize that New Zealand is one of very few countries, firstly in the OECD, that allows permanent resident holders to vote. Mm. What people don't realize is that actually if you're a resident visa holder, you have a visa that doesn't have an end date. Mm-hmm. You're over 18 years old. So if you're on the RV21 visa, mm-hmm. you can vote in New Zealand. I've spoken to a number of people who don't realize that. So I thought I'd just put that out there. Check. I realized that if you have the RV21 visa and you have a resident visa that doesn't have an end date, you don't need to wait till permanent residence to be able to vote.
So exercise your vote. എനിക്ക് permanent residency ഇല്ല, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല
എന്നാണ്. അതെ, അതാണ് ഞാൻ കേട്ടത്. അതെ, and that's what I'm clarifying as well.
വളരെ നല്ല കാര്യങ്ങൾ. ഇനി അല്പം വീട്ടുകാര്യങ്ങൾ. നമ്മുടെ റെസ്ക്യൂ ഡോഗ്സ് മൈക്ക ജിപ്സി ഒക്കെ എന്ത് പറയുന്നു?
അങ്ങനെ പോണു. ഗെറ്റിംഗ് ഓൾഡർ.
അഡിഷൻസ് ഉണ്ടായോ പിന്നെ?
ഇല്ല, രണ്ട് മാത്രം ഇപ്പോൾ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ദേ ഗെറ്റിംഗ് ഓൺ ഇൻ ഇയേഴ്സ്, ദേ 13 ആൻഡ് 14 അറ്റ് ദി മൊമെന്റ്. അപ്പൊ മീക്ക കിട്ടിയപ്പോ 6 ആഴ്ചയായിരുന്നു. ഷി വാസ് 6 വീക്സ് ഓൾഡ് വെൻ വി ഗോട്ട് ഇറ്റ്. ഇപ്പോ ഷീസ് 13. And Gypsy was 10 months old when we got her. She's 14 years old now. Mm-hmm. So they're getting on. Gypsy is a little bit deaf, just quite deaf, poor thing. Mm-hmm. But they're part of the family. Mm-hmm.
So, yeah, doing well.
അതെ, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ പോയിരുന്നു, ഡിസംബർ ജാനില്. അപ്പോൾ ഇനിയും ജാനില് തീരുമാനമുണ്ട്. അച്ഛൻ കാണാൻ.
Okay, so thanks for having with Malayalam FM. Valare santosham. Wish you all good luck.
Thank you. Well done, Nani Sindhu. Thank you for the invitation and the opportunity.
Thank you.
നിങ്ങൾ ഇതുവരെ കേട്ടത് മിനിസ്റ്റർ പ്രിയങ്ക രാധാകൃഷ്ണനുമായുള്ള അഭിമുഖമായിരുന്നു. ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം മലയാളം FM എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. മലയാളം FM എല്ലാ പരിപാടികളും, നാടക പരമ്പരയായ യവനിക, പാട്ടിൻ്റെ കഥ, അഭിമുഖങ്ങൾ, ഇവയെല്ലാം കേൾക്കുവാൻ മലയാളം FM എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മുടെ മലയാളം FM എന്ന ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച ഒക്ടോബർ 6 7:25 നാടക പരമ്പരയായ യവനികയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരത്തോടെ. സിന്ധു പുന്നോസ്. ഇത് നിങ്ങളുടെ മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ശ്രീലകം കേരം തിങ്ങും പാവന ശ്രീലകം.